പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു കേട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വിചിന്തനങ്ങൾ ആരംഭിക്കാം. അധ്യായം 8, തിരുവചനങ്ങൾ 27 മുതൽ 30 വരെ. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. സുവിശേഷത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗമാണിത്. യേശുവിൻ്റെ പ്രവർത്തനം 3 ഘട്ടമായി തിരിച്ചുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. ആദ്യ ഭാഗം ഗലീലയിലെ പ്രവർത്തനങ്ങളെന്ന് പറയും. യേശുവിൻ്റെ സ്നാനവും അതിനുശേഷം ഉണ്ടാകുന്ന മരുഭൂമിയിലെ പ്രലോഭനവും പിന്നീട് ഗലീലയിലെ പ്രവർത്തനങ്ങളും. ആ ഗലീലയിലെ പ്രവർത്തനങ്ങളുടെ അവസാന ഭാഗത്ത് ആണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ജെറൂസലമിലേക്കുള്ളൊരു യാത്ര, 2-ാമത്തെ ഘട്ടം. 3-ാമത്തേത് ജെറൂസലമിലെ സംഭവങ്ങൾ, സുവിശേഷ പ്രഘോഷണം, പീഡാനുഭവം, മരണം, ഉത്ഥാനം. ഇങ്ങനെ യേശുവിൻ്റെ പരസ്യയുദ്ധത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്താണ് നമ്മൾ വായിച്ചു കേട്ട ചോദ്യവും അതിന് നൽകപ്പെട്ട ഉത്തരവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളൊരു പുതിയ പഠന പരമ്പര ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 22 തവണകളായി യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ധ്യാനപൂർവം പഠന വിഷയമാക്കി. ആരാണ് ഈ പ്രാർത്ഥന പഠിപ്പിച്ച വ്യക്തി? ആരാണ് ഈ യേശു? എവിടെയാണവൻ ജീവിച്ചത്? എന്താണവൻ ചെയ്തത്? എന്താണവൻ പഠിപ്പിച്ചത്? ഈ യേശുവിനെക്കുറിച്ച് അല്പമൊന്ന് വിശദമായി പഠിക്കാനുള്ള ശ്രമമായിരിക്കും തുടർന്നുള്ള പരമ്പരകളിൽ, ഈ ഒരു പരമ്പരയിൽ, പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യേശു തന്നെ ചോദിച്ച ചോദ്യം നമ്മൾ വായിച്ചു കേട്ടു. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? യേശുവിൻ്റെ പരസ്യജീവിതം ഏതാണ്ട് പകുതിക്കാലത്ത് എത്തി നിൽക്കുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുക. അവൻ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അനേകായിരങ്ങൾ അവൻ്റെ പിന്നാലെ കൂടി. പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കണ്ട ജനങ്ങളാണ് അവനെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. കേസറിയ ഫിലിപ്പി പ്രദേശം എന്ന് പറയുന്നത് ജോർദാൻ നദിയുടെ പ്രഭവസ്ഥാനമാണ്. ഗലീലയുടെ വടക്കുഭാഗത്ത് ജോർദാൻ നദി പുറപ്പെടുന്നതിൻ്റെ അടുത്തായി ഹെറോദേസ് ഫിലിപ്പ് എന്ന രാജാവ് ഒരു നഗരം പണിതു. മഹാനായ ഹെറോദേസിൻ്റെ മകനാണ് ഈ ഫിലിപ്പ്. അദ്ദേഹം നഗരം പണിത് അന്നത്തെ റോമൻ ചക്രവർത്തിയായ ടൈബീരിയസിൻ്റെ ബഹുമാനാർത്ഥം അതിന് കേസറിയ, സീസറിൻ്റേത് എന്ന് പേരിട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവായ മഹാനായ ഹെറോദേസ് മധ്യതിരുനാഴിയുടെ തീരപ്രദേശത്ത് അഗസ്റ്റസ് അഥവാ ഒക്ടേവിയൻ സീസറിൻ്റെ ബഹുമാനാർത്ഥം മറ്റൊരു നഗരം പണിതിട്ടുണ്ടായിരുന്നു. അതിനും കേസറിയ എന്ന് തന്നെയാണ് പേര് കൊടുത്തിരുന്നത്. പിതാവായ ഹെറോദേസ് പണിയിച്ച കേസറിയായും പുത്രനായ ഫിലിപ്പ് പണിയിച്ച കേസറിയായും തമ്മിൽ വേർതിരിച്ച് അറിയാൻ വേണ്ടി രണ്ടിനും ഒരു ചെറിയ വാക്ക് കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. പിതാവായ ഹെറോദേസ് പണിയിച്ച കേസറിയായെ കേസറിയ മരിത്തിമ അഥവാ കടൽ തീരത്തുള്ള കേസറിയ എന്നും ഫിലിപ്പ് പണിയിച്ച കേസറിയായെ കേസറിയ ഫിലിപ്പി എന്നും വിളിച്ചു. ഫിലിപ്പിൻ്റെ കേസറിയ. അപ്പോൾ ഇതാണ് സ്ഥലം, കേസറിയ ഫിലിപ്പി. കേസറിയ ഫിലിപ്പി അന്നത്തെ പലസ്തീനായുടെ അഥവാ വിശുദ്ധ നാടിൻ്റെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള പട്ടണമാണ്. അവിടെ വെച്ചാണ് യേശു ഈ ചോദ്യം ചോദിക്കുക. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് വിജാതീയരുടെ പ്രദേശത്തിൻ്റെ അതിർത്തിയിൽ വെച്ചാണ് ഈ ചോദ്യം ചോദിക്കുക. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക. അനേകം അഭിപ്രായങ്ങൾ യേശുവിനെ സംബന്ധിച്ച് ജനമധ്യത്തിൽ നിലവിലുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് അറിയുക മാത്രമല്ല, ആ അഭിപ്രായങ്ങളെപ്പറ്റി ശിഷ്യന്മാരെന്ത് ചിന്തിക്കുന്നു എന്നറിയുക കൂടി ആവശ്യമായിരുന്നു. കാരണം രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ യേശു പിന്നീട് പറയുന്നത് നമ്മൾ ജെറൂസലേമിലേക്ക് പോവുകയാണെന്നാണ്. ഗലീലയുടെ ഏറ്റവും വടക്കുഭാഗത്ത് വാഗ്ദത്ത ഭൂമിയായ ഇസ്രായേലിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തു നിന്ന് തെക്കുഭാഗത്തേക്കുള്ള ഒരു വലിയ തീർത്ഥയാത്ര ആരംഭിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടുകൂടിയാണ്. ഇത് മർക്കോസ് നൽകുന്ന ഒരു അവതരണ രീതിയാണ്. മത്തായിയും ലൂക്കായും ഇതേ രീതി തന്നെ അവലംബിച്ചിട്ടുണ്ട് യേശുവിൻ്റെ പരസ്യജീവിതത്തെ അവതരിപ്പിക്കാനായി. അപ്പോഴീ ചോദ്യം വളരെ പ്രസക്തമാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്. യേശു ഒരു ആശാരിയുടെ മകനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഏകദേശം 30 വയസ്സോടുകൂടി പൊതുജനശ്രദ്ധയിൽ കടന്നു വന്നു. 2-2.5 വർഷം കൊണ്ട് ആ ജീവിതം മിന്നിപ്പൊലിഞ്ഞു. കടന്നു വരുന്ന ഒരു ഇടിമിന്നൽ പോലെ പെട്ടെന്ന് കടന്നുപോയൊരു ജീവിതം. അതുവരെ അജ്ഞാതനായി ജീവിച്ച ഔസേപ്പ് എന്ന ആശാരിയുടെ മകനായി അറിയപ്പെട്ടിരുന്ന ഈ നസ്രത്തിലെ തച്ചൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പലസ്തീനായി മാത്രം ഒതുങ്ങി നിന്നു. വടക്കേ അറ്റത്ത് കൈസറിയ ഫിലിപ്പി, തെക്കോട്ട് പോയാൽ ജെറൂസലം. രണ്ടും തമ്മിൽ ഏതാണ്ട് 200 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ ചുറ്റുവട്ടത്തിൽ നിന്നാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത്. അവൻ ജനമധ്യത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള യാതൊന്നും തന്നെ അവൻ്റെ കൈവശമുണ്ടായിരുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ. അവൻ്റെ തൊഴിൽ വലിയ മാഹാത്മ്യമുള്ളതൊന്നായിരുന്നില്ല. തീരെ മോശമെന്ന് പറയില്ല, അന്നന്നത്തെ ആഹാരത്തിന് ആവശ്യമായത് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ, തച്ചൻ്റെ തൊഴിൽ. അവന് ഔപചാരികമായ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എതിരാളികൾ തന്നെ പറയും, ഇവൻ സ്കൂളിൽ പോയിട്ടില്ലാതിരിക്കെ, ഇവനൊന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഈ ജ്ഞാനമൊക്കെ ഇവനിവിടെ നിന്ന്. ഔദ്യോഗികമായ യാതൊരു തസ്തികയും യേശുവിന് യഹൂദ സമൂഹത്തിലുണ്ടായിരുന്നില്ല. രാഷ്ട്രീയമായോ മതപരമായോ യാതൊരു അധികാരവും അവനുണ്ടായിരുന്നില്ല. യൂദായുടെ ഗോത്രത്തിൽ ജനിച്ചു എന്ന് കഴിഞ്ഞാൽ മറ്റ് യാതൊരു പ്രത്യേകതയും പറയാനില്ല. യൂദ രാജഗോത്രമാണ്. പക്ഷേ ആ രാജഗോത്രത്തിൽപ്പെട്ട 10,000ങ്ങളോ 100,000ങ്ങളോ ജീവിച്ചിരുന്നൊരു സാഹചര്യമായിരുന്നു അത്. പേര് പോലും അത്ര പ്രത്യേകമെന്ന് പറയാനില്ല. യേശു എന്ന് നമ്മൾ പറയുന്ന പേര്, അത് യേശുവാണോ ഈശോ ആണോ എന്ന് ഇന്നും തർക്കം നിലനിൽക്കുന്നുണ്ട് ചില സമൂഹങ്ങളിൽ. യേശു എന്നത് ഗ്രീക്കിൽ നിന്ന് വന്നതാണെന്ന് നമുക്കറിയാം. യേശൂസ് എന്ന ലത്തീനും ഗ്രീക്കും മലയാളത്തിലേക്ക് ആയപ്പോഴേക്കും യേശുവായി. അത് സുറിയാനിലൂടെ കടന്നു വന്നപ്പോൾ ഈശോയായി. ഈശോയ്ക്കും യേശുവിനും പിന്നിൽ നിൽക്കുന്ന ഒരു അരമായ പദം അഥവാ ഹീബ്രു പദമുണ്ട്. അത് ജോഷുവ എന്നും ജഷുവ എന്നുമാണ് വിളിക്കുക. യാഹ്വേ ഷുവ, യാഹ്വേയാണ് രക്ഷ അഥവാ യാഹ്വേയാണ് രക്ഷകൻ എന്ന് അർത്ഥമുള്ള യഹോഷുവ എന്ന പദം, അത് ജോഷുവയായി ജഷുവയായി യേശുവിൻ്റെ അമ്മ മകനെ വിളിക്കുക ജഷുവ എന്നായിരുന്നു. യേശുവിൻ്റെ സഹപ്രവർത്തകരൊക്കെ വിളിക്കുന്നത് ജഷുവ എന്നാണ്. ആ ജഷുവയാണ് പിന്നീട് യേശുസ് ആയത്. ആ യേശുസ് ആണ് പിന്നീട് ഈശോ ആയത്. പക്ഷേ ഈ പേരിൽ അനേകം വ്യക്തികൾ അന്ന് ജീവിച്ചിരുന്നു. തിരിച്ചറിയാനായിട്ട് അപ്പൻ്റെ പേര് കൂടി ചേർത്താണ് സാധാരണ പറയുക. ജഷുവ ബർ യോസെഫ്, ജോസഫിൻ്റെ മകനായ ജഷുവ എന്നാണ് യേശു അറിയപ്പെടുക. അവൻ്റെ തൊഴിലും പറഞ്ഞു വെക്കും, ഇവൻ തച്ചൻ്റെ മകനല്ലേ, അല്ലെങ്കിൽ മറിയത്തിൻ്റെ മകനായ തച്ചനല്ലേ എന്നൊക്കെയാണ് യേശുവിനെക്കുറിച്ച് പറയുക. അപ്പം ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകത അവകാശപ്പെടാനുണ്ടായിരുന്നില്ല ഈ യേശുവിന്, പരസ്യജീവിതം ആരംഭിക്കുന്നതുവരെ. ഏതാണ്ട് 30 വർഷത്തോളം അജ്ഞാതമായി അറിയപ്പെടാത്തൊരു കുഗ്രാമമായിരുന്ന നസ്രത്തിൽ ജീവിച്ച വ്യക്തിയാണ്. 200 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ല. അവൻ യാതൊരു യുദ്ധവും നടത്തിയിട്ടില്ല. ഒരു സൈന്യത്തെയും രൂപീകരിച്ചില്ല. ചോട്ടാ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ബറബാസിനെ പോലെയോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന യൂദാസ് ദേവദാസിനെ പോലെയോ ഒക്കെ സൈന്യങ്ങളെ രൂപപ്പെടുത്തുകയും ഒളിപ്പോര് നടത്തുകയും ചെയ്യുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുപോലും ഈ യേശു ചെയ്തിട്ടില്ല. സ്വന്തമായൊരു സൈന്യം ഉണ്ടായിരുന്നില്ല, സ്വന്തമായൊരു യുദ്ധം നയിച്ചിട്ടില്ല, ഒരു യുദ്ധവും ജയിച്ചിട്ടുമില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിക്കാൻ പറ്റുന്നതായി ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് യേശു. ഒരു പുസ്തകവും രചിച്ചിട്ടില്ല, തൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുമില്ല. യേശു എഴുതിയത് ആകപ്പാടെ പൂഴിമണ്ണിലാണ്, അതെന്താണെന്ന് നമുക്കറിയുകയുമില്ല. ഒരു വ്യഭിചാരിണിയെ കല്ലെറിയാനായിട്ട് വന്ന ജനങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ പൂഴിമണ്ണിൽ കുനിഞ്ഞിരുന്ന് എന്തോ കൈവിരൽ കൊണ്ട് എഴുതി, അതാണ് യേശു എഴുതിയതായിട്ട് പറയുക. എന്താണ് എഴുതിയത് നമുക്കറിയില്ല. അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലാത്ത, പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത, യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ ലോകത്തിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ദിഗ്വിജയങ്ങൾ നടത്തിയ അലക്സാണ്ടറിനെ പോലെ ഒരു യുദ്ധവും നടത്തിയില്ലെങ്കിലും അലക്സാണ്ടറിനേക്കാൾ കൂടുതൽ ലോകചരിത്രത്തെ സ്വാധീനിച്ചത് യേശുവാണ്. റോമൻ സീസർ ജൂലിയസ് സീസറിനെ പോലുള്ള യുദ്ധങ്ങൾ നടത്തിയിട്ടില്ല, പക്ഷേ ജൂലിയസ് സീസറിനും അപ്പുറത്ത് ലോകചരിതകളെ സ്വാധീനിക്കാനായിട്ട് ഈ മനുഷ്യന് സാധിച്ചു. ഇത്രമാത്രം ലോകചരിത്രത്തെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു മനുഷ്യവ്യക്തി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാവാം ചരിത്രത്തെ തന്നെ രണ്ടായി വിഭജിക്കുന്നത് യേശുവിന് മുമ്പും യേശുവിന് പിമ്പുമെന്നാണ്. ആ ഒരു വിഭജന പ്രക്രിയ വന്നത് 6-ാം നൂറ്റാണ്ടിലാണെങ്കിലും ഇന്ന് ലോകത്തെല്ലായിടത്തും പൊതുവെ കാലഗണന നടത്തുന്നത് തന്നെ ഈ ഒരു സംഭവത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്. യേശുവിൻ്റെ ജനനത്തെ 0 വർഷമായി കണക്കാക്കിക്കൊണ്ട് പിറകോട്ട് BC എന്നും മുൻപോട്ട് AD എന്നും, ബിഫോർ ക്രൈസ്റ്റ് എന്നും ആനോ ദോമിനി എന്നും, അല്ലെങ്കിൽ ബിഫോർ ക്രിസ്ത്യൻ ഈറ ആഫ്റ്റർ ദ ക്രിസ്ത്യൻ ഈറ എന്നൊക്കെ ഇന്ന് പറയാറുണ്ട്. ഏതായാലും യേശു സംഭവം ഈ ലോകചരിത്രത്തിൻ്റെ തന്നെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. എന്താണിതിന് കാരണം? എന്താണ് ഈ മനുഷ്യവ്യക്തിയിൽ പിന്നിലുണ്ടായിരുന്നത്? ആരാണിവൻ? നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും ഈ ചോദ്യമാണ്. ഒരുപാട് ഉത്തരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. യേശുവിനെ രക്ഷകനായി കണ്ടവരുണ്ട്. സൊഥേർ എന്ന് പറയും, രക്ഷകൻ, എല്ലാ തരത്തിലുള്ള രക്ഷ, രാഷ്ട്രീയമായ രക്ഷ, സാമൂഹികമായ രക്ഷ, ആത്മീയമായ രക്ഷ, പലതരത്തിലും യേശുവിനെ രക്ഷകനായി കാണുന്നവരുണ്ട്. യേശുവിനെ മിശിഹായായി, ഇസ്രായേൽ പ്രതീക്ഷിച്ചെന്ന രാജാവായി ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അവനൊരു വലിയ പ്രവാചകനായി കണ്ടു. നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ട സുവിശേഷ ഭാഗത്തിൽ വീണ്ടും വീണ്ടും പറയുന്നതാണ്, അവൻ സ്നാപക യോഹന്നാനാണ്, ഏലിയായാണ്, പ്രവാചകനാണ്. മൂന്നും പ്രവാചകത്വത്തെക്കുറിച്ചാണ്. സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്നും മടങ്ങി വന്നിരിക്കുന്നു പുതിയൊരു പ്രവാചകനായി. അപ്പോൾ ജനങ്ങളവനെ വലിയ പ്രവാചകനായി കണ്ടിട്ടുണ്ട്. പ്രവാചകനെന്ന്, മിശിഹ എന്ന്, അല്ലെങ്കിൽ ദാവീദിനെ പോലെ ദാവീദിൻ്റെ പുത്രനായ വലിയ രാജാവെന്ന്, മോശയെപ്പോലെ ശക്തനായ പ്രവാചകനെന്ന് ജനങ്ങൾ കണ്ടു. ഇതിനും അപ്പുറത്ത് യേശുവിൻ്റെ അനുയായികൾ ദൈവത്തിൻ്റെ പുത്രനായി യേശുവിനെ കണ്ടു, ഏറ്റുപറഞ്ഞു. മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന രക്ഷകനായി, സർവോപരി അവനെ നാഥനായി, കർത്താവായി ഏറ്റുപറയുന്നുണ്ട്. ഇങ്ങനെ അനേകം പേരുകൾ, അനേകം പദവികൾ യേശുവിൽ നൽകപ്പെടുന്നുണ്ട്. ഇതിലേതൊക്കെയാണ് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നത്, ഏതൊക്കെയാണ് പിന്നീട് ആരോപിക്കപ്പെട്ടത്, ഈ ഓരോന്നിൻ്റെയും ഓരോ പേരിൻ്റെയും അർത്ഥം എന്താണ്, ഇതൊക്കെ വിശദമായ പഠനം ആവശ്യമുണ്ട്. യേശു ജീവിച്ചിരുന്ന കാലത്ത് അധിക പങ്കും ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് വന്നത് രോഗശാന്തി പ്രതീക്ഷിച്ചാണ്. അത്ഭുതകരമായ രോഗശാന്തി പ്രതീക്ഷിച്ച് ആളുകൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിക്കൂടി. ക്ലേശിതർ, അധ്വാനിക്കുന്നവർ, ഭാരം വഹിച്ച് തളർന്നവർ അനേകർ അവൻ്റെ അടുത്ത് വന്നു. അവൻ്റെ അടുക്കിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു, അവനിൽ നിന്ന് ശക്തി പ്രവഹിച്ച് അനേകം പേരെ സുഖപ്പെടുത്തിയിരുന്നതായിട്ട് പറയും. ഈ യേശു ഏകദേശം 2-2.5 വർഷമേ പരസ്യമായി ജീവിച്ചുള്ളൂ. അവൻ അനേകം അനുയായികളുണ്ടായിരുന്നു, അവന് അനേകം ഗുണകാംക്ഷികളുണ്ടായിരുന്നു, അനേകം പേർ അവൻ്റെ വാക്ക് കേട്ട് സന്തോഷം ഉണ്ടായി, അനേകർക്കും മോചനം ലഭിച്ചു. പക്ഷേ അതുപോലെ തന്നെ അനേകർ അവനെ എതിർക്കുകയും ചെയ്തു. അവൻ ചെന്നിടത്തെല്ലാം പിളർപ്പുണ്ടായി, എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറായില്ല. ആരംഭം മുതലേ പറഞ്ഞു വെച്ചതാണ്, ഇവൻ അനേകരുടെ, ഇസ്രായേൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായിരിക്കും, അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുന്ന ഒരു അടയാളം, തർക്കത്തിൻ്റെ അടയാളമായിരിക്കും അവൻ. ഇങ്ങനെ വിവിധങ്ങളായ ചിത്രങ്ങൾ, വിവിധങ്ങളായ പ്രതികരണങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ ഉണ്ടായി. ഇന്നും ചിത്രങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അനേകം പേരുകൾ യേശുവിന് നൽകപ്പെടുന്നുണ്ട്. അനേകം ഭക്തകൃത്യങ്ങൾ, അനേകം ഭക്തി പ്രസ്ഥാനങ്ങൾ യേശുവിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ് യേശു ഇന്ന് കാണിക്കാൻ ദിവ്യകാരുണ്യമെന്ന് പറയും നമ്മൾ വിശുദ്ധ കുർബാനയിൽ. യേശുവിൻ്റെ ഹൃദയത്തെ കരുണയുടെ സാഗരമായെടുത്ത് കാണിച്ച് ദൈവഹൃദയ തിരുഹൃദയ ഭക്തി നമ്മൾ ആചരിക്കുന്നുണ്ട്. യേശു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിയ രക്തം, ആ രക്തത്താലാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാൻ തിരുരക്തത്തോടുള്ള പക്വതയുണ്ട്. യേശു തൻ്റെ തലയിൽ സ്വീകരിച്ച കൂർത്തുമൂർത്ത മുള്ളുകളുള്ള മുൾക്കിരീടം, അതും ഭക്തിയുടെ ഒരു ഉപകരണമായി മാറുന്നു. യേശുവിൻ്റെ മുഖം രക്തവും പൊടിയും തുപ്പലും കൊണ്ട് നിറഞ്ഞ് വികൃതമായി തീർന്ന ആ മുഖം, ആ തിരുമുഖവും ഇന്ന് ഭക്തിയുടെ വിഷയമാണ്. യേശുവിൻ്റെ ഹൃദയവും യേശുവിൻ്റെ മുഖവും യേശുവിൻ്റെ രക്തവും, ഇങ്ങനെ ഓരോ അംഗപ്രത്യംഗമെടുത്ത് നമ്മൾ ഭക്തി ആചരിക്കാറുണ്ട്. യേശുവിനോടുള്ള ബഹുമാനവും ആദരവും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കുരിശ്, യേശുവിൻ്റെ മുൾക്കിരീടം, യേശുവിനെ തറച്ച ആണി, ഇതെല്ലാം ഭക്തിയുടെ ഉപകരണങ്ങളായി, അടയാളങ്ങളായി സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് ആരാണ് യേശു? ഈ ഓരോ ഭാഗത്തിനും അപ്പുറത്ത്, പീഡനങ്ങളുടെ ഉപകരണത്തിനും ഉപരിയായി ആരാണ് ഈ വ്യക്തി, അത് നമ്മൾ കണ്ടെത്തണം. ഈ യേശുവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ചരിത്രത്തിലൂടെ കടന്നുപോയ യേശു, സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന യേശു, ആ യേശുവിനെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ തുടർന്നുള്ള ഈ പഠന പരമ്പരയിൽ നടത്താൻ പോകുന്നത്. യേശുവിനെ കണ്ടെത്താനുള്ള ശ്രമം രണ്ട് തരത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, ഒരു ചരിത്രപരമായ അന്വേഷണമാണ്. ശാസ്ത്രീയമായ ഗവേഷണവും അന്വേഷണവും ആവശ്യമാണ്. അതോടൊപ്പം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള അന്വേഷണവും ആവശ്യമാണ്. ആരാണ് യേശു എന്ന ചോദ്യം അധിക പങ്കും ചരിത്രപരമായൊരു ചോദ്യമാണ്. അതോടൊപ്പം ആരാണ് എനിക്ക് യേശു എന്ന ചോദ്യവും കൂടിയുണ്ട്. അത് വിശ്വാസത്തെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ഇനി വിശ്വാസത്തിലൂടെ അല്ലാതെ യേശുവിനെ പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് ഓർക്കുക. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ചിത്രങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ എങ്ങനെയാണ് യേശുവിനെ കണ്ടെത്തുക? യേശുവിനെക്കുറിച്ച് അറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ളത്? എന്തെല്ലാം രേഖകളാണ് നമുക്കുള്ളത്? അതിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ യേശു ജീവിച്ചിരുന്ന സാഹചര്യം എന്തായിരുന്നു? യേശു ജീവിച്ച കാലത്തെ പലസ്തീനയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം, അന്നത്തെ സാമൂഹികമായ അവസ്ഥ, സാമ്പത്തികമായ നിലപാടുകൾ, അന്നത്തെ മതപരമായ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലേ യേശുവിൻ്റെ പ്രവർത്തനവും യേശുവിൻ്റെ വ്യക്തിത്വവും നോക്കും, പ്രബോധനങ്ങളും വ്യക്തിത്വവും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരംഭത്തിൽ പൊതുവായ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം സുവിശേഷങ്ങളിലൂടെ കടന്നുപോയി യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അപഗ്രഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ദിവസം ആഴ്ചതോറും നമ്മൾ ഇതേ സമയത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ മാത്രം അങ്ങ് ഞങ്ങളെ, ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. ആ ഏകജാതനെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനസ്സുകളെ ജ്വലിപ്പിക്കണമേ. ഹൃദയത്തെ തീക്ഷ്ണമാക്കണമേ. ബുദ്ധിക്ക് പ്രകാശം നൽകണമേ. ഗ്രഹിക്കുന്ന സത്യങ്ങൾ ജീവിക്കാനുള്ള കൃപയും അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.